ഫീബ ഓൺലൈൻ മലയാളം ലൈവ് ശ്രദ്ധിക്കാൻ തയ്യാറായതിന് നന്ദി. എല്ലാ ദിവസവും എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 3 മണിക്കും രാത്രി 10:30 നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ശ്രദ്ധിക്കാം. ജാൻവരി മാസം 24-ാം തീയതി ദേശീയ ബാലികാ ദിനമായി നാം ആചരിക്കുന്നു. അത് നാം എല്ലാവരും നമ്മുടെ നാട്ടിൽ വളരെ പ്രതീക്ഷയോടെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. ദേശീയ ബാലികാ ദിനത്തിൽ നാഷണൽ ഗേൾ ചൈൽഡ് ഡേ, ഈ ദിവസം നാം പെൺകുട്ടികളുടെ അവകാശത്തെക്കുറിച്ചും പെൺകുട്ടികൾക്ക് വേണ്ട സംരക്ഷണത്തെക്കുറിച്ചുമാണ്, എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയാണ് ഈ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത്. ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ പെൺകുട്ടികളോടുള്ള മനോഭാവത്തിൽ വരേണ്ട വ്യത്യാസത്തെപ്പറ്റിയും ഒക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ സമൂഹത്തിലേക്ക് നാം നോക്കുമ്പോൾ പലപ്പോഴും ഈ ദേശീയ ബാലികാ ദിനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം, അത് നമ്മുടെ സമൂഹത്തിലുള്ള പല പെൺകുട്ടികൾക്കും വളരെ ദോഷകരമായിട്ടുള്ള പല കാര്യങ്ങളുമാണ് ഉണ്ടാകുന്നത്. അവരുടെ ജീവിതത്തിൽ പലപ്പോഴും അവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. എനിക്ക് തോന്നുന്നു വനിതാ ശിശു വികസന മന്ത്രാലയം 2008 ജനുവരി 24 ആദ്യമായി ആണ് ഈ ദേശീയ ഈ വനിതാ ദിനം ആചരിച്ചത്. പെൺകുട്ടികൾ നേരിടുന്ന പല അസമത്വങ്ങൾക്കും എതിരെ പ്രവർത്തിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അതോടൊപ്പം ഇതിൻ്റെ അവരുടെ അവകാശങ്ങളെ നേടിയെടുക്കുന്നതിന് വേണ്ട ബോധവൽക്കരണവും നടത്തുന്നു എന്നതായിരുന്നു ഇതിൻ്റെ പെൺകുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് അറിയുക എന്നൊക്കെയായിരുന്നു ഈ ദിവസത്തെ പറ്റി നമ്മൾ എന്ന ലക്ഷ്യത്തോടെയാണ് പല കാര്യങ്ങളും ചെയ്തത്. ഇന്നത്തെ ഈ വർഷത്തെ ഈ ദിവസത്തിൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ ചില സംസ്ഥാനങ്ങളിലെങ്കിലും അത് ഒരു ദിവസത്തെ മാത്രം ആഘോഷമല്ല, പല ദിവസങ്ങളായി അല്ലെങ്കിൽ ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന പല ആഘോഷങ്ങൾ, ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് പഞ്ചാബിലും മറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ളത്. ഈ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നതാണ് ഇത് നമ്മളെ വിളിച്ചറിയിക്കുന്നത്. നമുക്കറിയാം 2015 ജനുവരി 22-ാം തീയതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നൊക്കെയുള്ള പദ്ധതികൾ പെൺകുട്ടികൾക്ക് വേണ്ടി അവരുടെ ഭാവി സുരക്ഷിതത്വത്തിന് വേണ്ടി ഉള്ള ഗവൺമെൻറ് പോളിസീസൊക്കെ നമ്മുടെ ഗവൺമെൻറ് അവർക്ക് വേണ്ടി ഒരുക്കിയതൊക്കെ നമ്മൾ ഓർക്കുന്നു. ഇത് വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു. ദേശീയ ബാലികാ ദിനത്തിൽ പല പ്രതികൂല കാര്യങ്ങളും ഉണ്ടെങ്കിലും നമുക്ക് ധൈര്യം ഒരിക്കലും വെടിയാതെ തന്നെ ബാലികാ ദിന ആഘോഷങ്ങൾക്ക് ഓരോ വർഷവും നടക്കുന്ന പരിപാടികളുമൊക്കെ അവർ പങ്കെടുക്കുമ്പോൾ ഈ ദിവസം എനിക്ക് തോന്നുന്നു 20 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക്, ഏകദേശം 75 യുവ വനിതകൾക്ക് ആ ദിവസം ഒരു പ്രത്യേക പ്രതിഭ തെളിയിച്ചിട്ടുള്ള അല്ലെ അവരുടെ ജീവിതത്തിൽ പ്രത്യേകത കൽപ്പിച്ചിട്ടുള്ള പെൺകുട്ടികളെ ആചരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണിത്. ഇന്ന് നമ്മോടൊപ്പം നമ്മുടെ ലൈവിൽ നമ്മുടെ ഒരു റേഡിയോ സുഹൃത്ത്, റേഡിയോ എന്നും കേൾക്കുന്ന നമ്മുടെ ഒരു ഖദീജ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ലൈവിലേക്ക് സ്വാഗതം. വീണ്ടും ചിലരോടൊക്കെ ജോയിൻ ചെയ്യും എന്ന് ഓർക്കുന്നു. ദേശീയ പെൺകുട്ടി ദിനമാണ്, പെൺകുട്ടികളുടെ ദിനമാണ് ഇന്ന്, ഈ മാസം ജനുവരി മാസം 24-ാം തീയതി. ചിലപ്പോൾ സ്ത്രീകളെ പറ്റി ഓർക്കുമ്പോൾ അവരൊരു പരിചാരികയാണ്, അവർ വളരെ ഒരു നാട്ടുകാരിയാണ്, അവർ ഒരു വീട്ടമ്മയാണ്. ചിലപ്പോൾ വിവാഹം കഴിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം തൊട്ടേ അവർ അവരുടെ ജീവിതത്തിൽ ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന കഴിവുകളൊക്കെ, അല്ലെങ്കിൽ ദൈവം ഒരു അമ്മയായി തീരാൻ ഒരു ഓരോ കാര്യങ്ങളും ഇങ്ങനെ അവരുടെ ജീവിതത്തിൽ അവരുടെ ലൈഫിൽ വളരെ ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഒക്കെ പോറ്റി പുലർത്തുകയാണ്. ഒരു കഥ ഞാൻ കേട്ടിട്ടുള്ള, ഒരിക്കൽ ഇങ്ങനെ വളരെ നമുക്ക് പരിചയമുള്ള ഒരാൾ അല്ലെങ്കിൽ വളരെ സ്നേഹിക്കുന്ന ഒരു വീട്ടമ്മ വീണ്ടും അവർ വിവാഹം കഴിഞ്ഞ് വീണ്ടും ഓരോ വർഷവും രണ്ടു വർഷം കഴിഞ്ഞ് അവർക്ക് 6 മക്കളുണ്ടായി. 6 മക്കളും പെൺകുട്ടികളായിരുന്നു. അപ്പം പിന്നീടാണ് മനസ്സിലായത് അവരാദ്യം ആഗ്രഹിച്ചതൊരു പെൺകുട്ടിയെ അല്ല, അവരാഗ്രഹിച്ചത് ഒരു ആൺകുട്ടിയായിരുന്നു. അതുകൊണ്ടാണ് അവരിങ്ങനെ ഓരോ വർഷവും കൃത്യസമയം അലാറം വെക്കുന്നത് പോലെ അവരുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളുണ്ടായത്. അവസാനം ഈ ആൺകുട്ടിയെ കിട്ടാതെയായപ്പോൾ അവർ നിരാശയായി തീർന്നു എന്നാണ്. ഇതൊരു കേട്ട കഥയാണെങ്കിലും ശരിക്കും ഇതാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. പെൺകുഞ്ഞുങ്ങൾക്കൊരു വില കൽപ്പിക്കാൻ പലപ്പോഴും അവർക്ക് വേണ്ട മൂല്യങ്ങൾ എത്രയോ ലഭിക്കുന്നു എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു സമയമാണ്. എന്തായിരുന്നു ഖദീജ താത്ത ലൈഫിൽ ഓർമ്മ വരുന്ന കാര്യങ്ങൾ? ഒരു പെൺകുട്ടിയെ എങ്ങനെയാണ് സമൂഹം കാണേണ്ടത്? എന്തൊക്കെയായിരുന്നു ജീവിതത്തിൽ ഞങ്ങളോട് പറയാനുള്ളത്?
നമ്മളൊക്കെ ചെറുപ്പത്തില് വലിയ സ്വാതന്ത്ര്യമില്ലെങ്കിലും എവിടെയും പോകാനും പേടിക്കാതെ നടക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അച്ഛനമ്മമാര് നമുക്ക് സ്വാതന്ത്ര്യം എന്താണെന്ന് പറഞ്ഞു തന്നിട്ടില്ലെങ്കിലും അനുഭവത്തില് നമ്മുടെ സ്വാതന്ത്ര്യം എന്താണെന്ന് നമുക്ക് അറിയാം. കുട്ടികള് എവിടെ പോയാലും പേടിക്കാതെ വീട്ടിലേക്ക് വരികയൊക്കെ ചെയ്യും. ഇപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അമിത സ്വാതന്ത്ര്യമാണ് പെൺകുട്ടികൾക്ക്. ഇപ്പൊ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൂടി പോയൊക്കെയാണ്. സ്വാതന്ത്ര്യം ഇല്ലാണ്ടായാലും അവർക്ക് പല അമർഷങ്ങളും ദേഷ്യവും പല പ്രവണതകളും ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള സംഭവമാണ് ഇപ്പോഴുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തില് ഞങ്ങൾക്ക് നാട്ടിൻപുറത്ത് കൂടെ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. വീട്ടിൽ എപ്പോ വേണേലും രാത്രി സമയത്തും ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. എല്ലാം അങ്ങനത്തെ ഒരു പേടിക്കേണ്ട സ്വാതന്ത്ര്യം ഇല്ല. ഇപ്പോഴുള്ള സമയം എന്ന് പറഞ്ഞാൽ വല്ലാതെ പേടിയുള്ള സ്വാതന്ത്ര്യമാണ്. വനിതകൾക്കും പെൺകുട്ടികൾക്കും സ്വാതന്ത്ര്യം ഒരുപാട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റില്ല. എപ്പോഴും എവിടെയാണ് നമുക്ക് ശല്യങ്ങളും ഉപദ്രവങ്ങളും പതിയിരിക്കണമെന്ന് അറിയില്ല. പിന്നെ ഈ മൊബൈൽ യുഗത്തില് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ഒരു മൊബൈല് ഉണ്ടെങ്കിൽ അതിൽ കൂടി വളരെയേറെ സ്വാതന്ത്ര്യം വേറെ വേറെ സ്വാതന്ത്ര്യങ്ങളാണ് കണ്ടെത്തുന്നത്. അത് നമുക്ക് വലിയ അത് അമിതമായ സ്വാതന്ത്ര്യമാണ് കുട്ടികളെ എടുക്കുന്നത്.
നമ്മുടെ വീട്ടിൽ നിങ്ങൾ എത്ര സഹോദരങ്ങളുണ്ട്?
ഞങ്ങള് 4 സഹോദരിമാരുണ്ടായിരുന്നു.
4 സഹോദരിമാരുണ്ടായിരുന്നു. അപ്പൊ ഒരു വീട്ടിൽ എത്ര പേരുണ്ടായിരുന്നു?
ഞങ്ങള് 10 മക്കളുണ്ടായിരുന്നു.
10 മക്കളുണ്ടായിരുന്നു. വളരെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ 10 മക്കൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് ഒരു ഭയങ്കര അതിശയത്തോടെയാണ് കാണുന്നത് അല്ലേ. എന്നാൽ അന്ന് ആ സമയത്ത് ആൺകുട്ടികളോടായിരുന്നു അതോ ബ്രദേഴ്സിനോടായിരുന്നു കൂടുതൽ സ്നേഹം, അപ്പനും അമ്മയ്ക്കും, അതോ പെൺകുട്ടികളോടായിരുന്നു?
പ്രത്യേക സ്നേഹം ആൺകുട്ടികളോട് തന്നെയായിരുന്നു. അവരൊക്കെ പറയും പെൺമക്കളെ ആർക്കെങ്കിലും കൊടുക്കാനുള്ളതാണ്, അവരെ കൊണ്ട് നമുക്കൊന്നും ഉപകാരം ഉണ്ടാവില്ല, ആൺമക്കളാണ് നമ്മൾ അധ്വാനിച്ച് ജീവിക്കാൻ അനുവദിക്കുള്ളൂ, നമുക്ക് സമ്പാദിച്ചു തരുള്ളൂ എന്നൊക്കെ ഒരു മനോഭാവം അന്നേ ഉണ്ടായിരുന്നു.
അല്ല, ഇങ്ങനെ പറയത്തില്ലേ ആളുകൾ, ഇങ്ങനെ എന്തോ നീ ഒരു പെൺകുട്ടിയാണെന്ന് ഓർമ്മയാണ് കേട്ടോ, ആൺകുട്ടിയെ പോലെ നീ മരം കയറി നടക്കരുത് എന്നൊക്കെ ആളുകൾ സാധാരണ
എപ്പോഴും പറയും. അതെപ്പോഴും പറയും. പക്ഷെ ആൺകുട്ടികളെ പോലെ കുറച്ച് ധൈര്യം പെൺകുട്ടികൾ ആർജിക്കണം, എന്നാലേ ജീവിതത്തിൽ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. എന്തിനോടും പ്രതികരിക്കണം. നമ്മള് വേണ്ടാത്ത എന്താണ് വേണ്ട എന്നാണ് തിരിച്ചറിയാനുള്ള ബോധം സ്വാതന്ത്ര്യം പെൺകുട്ടികൾക്ക് വേണം.
ഓക്കേ ഓക്കേ. ഇന്ന് നമുക്ക് നമ്മളൊന്ന് ട്രൈ ചെയ്യാം, നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞ ഒരു നമ്മുടെ സുഹൃത്തുണ്ട്, നമുക്കത് ഒന്നുകൂടെ ട്രൈ ചെയ്യാം, നമുക്ക് എന്നിട്ട് മടങ്ങി വരാം. ഖദീജ താത്ത നമ്മൾ പറഞ്ഞത് വളരെ ആപ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്.
താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്നു.
ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരാശപ്പെടാറുണ്ട്. നമുക്ക് സമൂഹത്തിൽ ലഭിച്ച ചില തിക്ത അനുഭവങ്ങൾ, ഒരു പക്ഷേ നമുക്ക് പ്രതീക്ഷിച്ച ഇന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത് സമൂഹത്തിൽ. 2024 ജനുവരി മാസത്തിൽ ഇന്ന് 22 ജനുവരി ആ ഒരു ദിവസം നമ്മൾ ആഘോഷിക്കുമ്പോൾ അല്ലെ, അതിനെപ്പറ്റി ഓർക്കുമ്പോൾ എന്തൊക്കെയാണ് സ്ത്രീകൾ നേരിടുന്ന, അല്ലെങ്കിൽ സ്ത്രീകളല്ല പെൺകുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്?
പെൺകുട്ടികൾ വൈകാരികമായ പ്രശ്നങ്ങളും അല്ലാതെ അനുഭവിക്കുന്നുണ്ട്, സാമൂഹ്യമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് എന്താണ് തിരിച്ചറിവുണ്ടെങ്കിൽ പോലും അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആരെങ്കിലും പറയാനുള്ള പേടിയുണ്ട് എല്ലായ്പ്പോഴും. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് സംഭവിക്കാന്ന്, അല്ലെങ്കിൽ പിന്നെ കൊല്ലും, അങ്ങനെയുള്ള ഭീഷണികൾ ചെലുത്തുന്നുണ്ടാവും. അപ്പോഴും ഈ പ്രവർത്തികൾ ചെയ്യുന്നത് അവർ സ്വന്തക്കാരോ ബന്ധക്കാരോ അവർക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ആവും. അപ്പൊ അതിനെ അതിജീവിക്കാൻ കുട്ടികൾക്ക് സാധിക്കില്ല. ചെറിയ കുട്ടികൾക്ക് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കിട്ടണമെന്നില്ല. അവരെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് കാരണം
അത് ഒരുപക്ഷെ അവരുടെ മാതാപിതാക്കളോട് അവർക്ക് എന്തും തുറന്നു പറയാൻ കഴിയില്ല എന്നുള്ള ഒരു
അതവരെ മാതാപിതാക്കള് അവരൊരു സ്നേഹിതരെ കൂട്ടുകാരെ പോലെ കാണാത്തത് കൊണ്ടാണ്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുട്ടികളോട് എങ്ങനെയുള്ളൊരു സമീപനമാണ് മാതാപിതാക്കൾ പുലർത്തേണ്ടത്?
മാതാപിതാക്കള് എന്ത് അവരെ കുറിച്ച് എല്ലാ ഈ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങള്, ലൈംഗികമായ സംഭവങ്ങള്, അച്ചടക്ക ബോധങ്ങള്, അതൊക്കെ അവര് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മളോട് പറയണം, കൂട്ടുകാരെ പോലെ സംസാരിക്കണം എന്നൊക്കെ ഒരു ഒരു ഉപദേശം എപ്പോഴും കൊടുക്കണം. അവരെ സ്നേഹത്തോടെ വളർത്തണം. എന്തും വന്നാലും ആട്ടി ഓടിക്കുന്ന സ്വഭാവം പാടില്ല. കുട്ടികളെ ദേഷ്യപ്പെട്ട് എപ്പോഴും ദേഷ്യപ്പെട്ട് സംസാരിക്കരുത്. അവരുടെ കൂടെ നിന്ന് നമ്മളെ വഴി കേൾക്കാൻ തയ്യാറാവണം.
നമ്മൾ തീർച്ചയായിട്ടും അതൊരു ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും അച്ഛനോടും അമ്മയോടും പല കാര്യങ്ങളും തുറന്നു പറയാൻ കുട്ടികൾക്ക് പേടിയാണ്. പേടിക്കുന്ന ഒരു കാര്യം അവരെങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്നറിയത്തില്ല.
അതുകൊണ്ടായിരിക്കും
ഈ എനിക്കറിയത്തില്ല കേരളത്തിൽ അതിനെത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന്. എനിക്ക് കേരളം ഒത്തിരി അതിൽ നിന്ന് അഡ്വാൻസ് ആണ്. എന്നാൽ നമ്മുടെ രാജ്യത്ത് തന്നെ പല സംസ്ഥാനങ്ങളിലും, നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും, ഉത്തരേന്ത്യയിലും ഒക്കെ ഈ പെൺകുട്ടിയാണ് എന്നറിഞ്ഞാൽ പെൺകുട്ടികൾക്ക് വേണ്ടി ശിശുഹത്യകൾ ഒക്കെ നടത്തുന്ന ഒത്തിരി കാര്യങ്ങൾ കണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലത വാർത്തകൾ വന്നിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിവേചനം ഉണ്ടാകാൻ, വീട്ടിൽ തന്നെ ഒരു വിവേചനം ഉണ്ടാകാനുള്ള കാരണം ചിന്തിച്ചിട്ടുണ്ടോ?
അതൊക്കെ സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം, വിവാഹം ഇതൊക്കെ നടത്തുമ്പോൾ അവർക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവും, അവർക്ക് വരുമാനം കുറഞ്ഞു പോകും. അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം, അങ്ങനെയായിരിക്കും അവർ ചിന്തിക്കണത്. ഇവരെ വളർത്തി പോറ്റി വളർത്തിയാൽ നമ്മൾ ഇവരെ കല്യാണം കഴിക്കുന്നതിനും ഒക്കെ കാശ് മുടക്കണം. അങ്ങോട്ട് ആൺകുട്ടികളാണെങ്കിൽ ഇങ്ങോട്ട് വരുമാനം ഉണ്ടാവും എന്നുള്ളതായിരിക്കും അവരുടെ മനോഭാവം.
അങ്ങനെയാണെങ്കിൽ ഇനിയും ചില നമ്മുടെ സംസ്ഥാനങ്ങളിൽ ആൺകുട്ടികൾ ാളിലും പെൺകുട്ടികളാണ് കുറവുള്ള സ്ഥലം അല്ലെ? ആൺകുട്ടികളാണ് കൂടുതലുള്ളത്, പെൺകുട്ടികൾ അല്ല, ആൺകുട്ടികളുടെ എണ്ണം കുറവാണ്. അപ്പൊ തിരിച്ച് അവര് വിവാഹത്തിന് അങ്ങോട്ട് പൈസ കൊടുത്തു കെട്ടുവോ, ഈ സ്ത്രീധനം തിരികെ വരുമോ? അവരുടെ എണ്ണത്തിന് വ്യത്യാസമുണ്ട് ചില സ്ഥലങ്ങളിൽ. ഇപ്പൊ ആണുങ്ങൾ കൂടുതലാണ്.
കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു, പെൺകുട്ടിയെ കിട്ടാനില്ലാത്തത് കൊണ്ട് ഒരാള് ആത്മഹത്യ ചെയ്തു. അപ്പൊ അതുപോലെ ആത്മഹത്യ
അല്ല, സ്ത്രീകളുടെ ഈ പെൺകുട്ടികളുടെ ദിനത്തിൽ നമ്മൾ ഓർക്കുമ്പോൾ അവരുടെ അവരെന്താണ് സമൂഹത്തിൽ, അവരുടെ റോൾ എന്താണ്, അവരെങ്ങനെയുള്ളവരായിരിക്കണമെന്നാണ് സമൂഹം ആഗ്രഹിക്കുന്നത്?
ഞാൻ പറയണത് അവർ കരുത്തുറ്റവരായി വളരണം എന്നാണ് എന്റെ പറയാനുള്ളത്. എനിക്ക് അവർ മറ്റുള്ളവരുടെ മുമ്പില് അവർ തന്റെ ഇടത്തോടുകൂടെ എന്ത് പ്രതികരിക്കാനും ഒക്കെ പ്രാപ്തരായിട്ട് വളരണം.
ഓക്കെ,
അവർക്ക് എന്തും കണ്ടാൽ പ്രതികരിക്കാനുള്ള ശക്തി വേണം. തെറ്റ് തെറ്റാണ് എന്നുള്ളത് ബോധത്തോടു കൂടി സംസാരിക്കാനുള്ള ഒരു ശക്തി ബലവും അവർക്ക് വേണം. അപ്പോഴാണ് അവർ മുന്നോട്ട് വരുവുള്ളൂ. പേടിച്ച് നിൽക്കരുത്, പേടിച്ച് പിന്നോട്ട് മാറരുത്.
പക്ഷെ ആരാണ് ധൈര്യം കൊടുക്കേണ്ടത്?
അത് മാതാപിതാക്കളാണ് കൊടുക്കേണ്ടത്. മാതാപിതാക്കൾ ഒത്തൊരുമയോടുകൂടി നിന്ന നീ പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിക്കണം. അല്ലെങ്കിൽ ചിലർ, നീ എന്തിനു വലിയ ആളായിട്ട് സംസാരിക്കുന്നത്, നീ ഒരു പെൺകുട്ടിയല്ലേ, നിനക്കത് പറയാൻ പറ്റുമോ, ഇങ്ങനെ പറഞ്ഞ് അവരെ താഴ്ത്തരുത്. അവർ പ്രതികരിച്ചത് നല്ല കാര്യമാണെങ്കിൽ നന്നായി അവർക്ക് അഭിനന്ദനം തന്നെ കൊടുക്കണം.
അല്ല, വീട്ടിൽ ഇത് എവിടെ നിന്നാണ് വിവേചനമൊക്കെ തുടങ്ങുന്നത്?
വിവേചനം തുടങ്ങിയ വീട്ടിൽ നിന്നാണ്.
വീട്ടിൽ എന്ന് പറഞ്ഞാൽ
സ്വന്തം അച്ഛനും അമ്മയും തന്നെയാണ്.
ഓക്കെ, ഇങ്ങനെ ഇതൊക്കെ ഓരോ സംഭവ കഥകളാണെന്ന് അറിയത്തില്ല. ഒരു വിവാഹം, മോൻ്റെ വിവാഹം കഴിഞ്ഞു, അമ്മയും കുറച്ച് കഴിഞ്ഞപ്പോൾ മോൾക്ക്, മരുമോൾക്ക് ഒരു കുഞ്ഞുണ്ടായി, അതൊരു ആദ്യം പെൺകുട്ടിയായിരുന്നു, വീണ്ടും ഒരു പെൺകുട്ടി ഉണ്ടായി. അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേനും അമ്മായിമ്മ ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടായി, ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു.
അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട്.
പക്ഷെ അമ്മായിമ്മ എന്ന് പറയുന്നത് ഒരു അമ്മയല്ലേ, ഒരു സ്ത്രീയല്ലേ? അപ്പം
പിന്നീടാണ്
അവർ തമ്മിൽ ഭയങ്കര പ്രശ്നം. പക്ഷെ പിന്നീടാണ് മനസ്സിലായത്, ഒരു പെൺകുട്ടി ഉണ്ടാകണം, ആൺകുട്ടി ഉണ്ടാകണം എന്നത് നിശ്ചയിക്കുന്നത് അത് പുരുഷനാണ്, അല്ല സ്ത്രീയുടെ കുഴപ്പം കൊണ്ടല്ല എന്നാണ് സാങ്കേതികമായിട്ടുള്ള, ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളൊക്കെ വരുന്നത്. ഇങ്ങനെ ആളുകൾ പറയല്ലോ, അവനൊരു ആൺകുട്ടിയാണ്, അവൻ എന്തും ചെയ്യാം. അതുപോലെയാണോ പെൺകുട്ടികൾ വീട്ടിൽ?
പെൺകുട്ടികൾക്ക് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും, സാധിക്കും, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. ആൺകുട്ടികള് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പെൺകുട്ടികൾക്ക് അതിന്റെ ഒപ്പം നിൽക്കാൻ പറ്റൂ. അതിന്റെ ഒപ്പത്തിനൊപ്പം നിന്ന് പ്രവർത്തിക്കാനുള്ള ശക്തി പെൺകുട്ടികൾക്ക് ഉണ്ടാവും. തന്റെ ഇടം വേണം.
ഓക്കെ, അപ്പോൾ
ആത്മധൈര്യം വേണം.
ആത്മധൈര്യം. ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഇല്ലാതെ പോകുന്ന ഒന്നാണ്, ചോർന്നു പോകുന്ന. പക്ഷെ അത് എന്തോ ഓരോ വർഷം കഴിയുമ്പോഴും ചിലപ്പോൾ ചില കുട്ടികൾ വളരെ ധൈര്യത്തോടെ പല കാര്യങ്ങളും ചെയ്യുന്നത് കാണാമല്ലോ, അവർ പുരുഷന്മാരോടൊപ്പം നിന്ന് പല കാര്യങ്ങളും ചെയ്യുന്നത് കാണാം. അത് പിന്നീട് അത് അവരുടെ സമൂഹം വളരെ തെറ്റായ രീതിയിലാണ് കാണുന്നത്. അപ്പം വീട്ടിൽ തന്നെ ചോറും കറിയും വിളമ്പുമ്പം അമ്മ പറയും, ആ മീൻ്റെ തലക്കഷ്ണം നീ എടുത്തു കേട്ടോ, നടുക്കത്തെ കഷ്ണവും വാലും ഒക്കെ എന്ത് ചെയ്യണം, അവന് കൊടുക്കണം. അപ്പൊ വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കാം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ
തുടങ്ങുന്നത്. പ്രശ്നങ്ങൾ ആദ്യം ഉണ്ടാവണത് അമ്മയമ്മേനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല,
അമ്മയിൽ നിന്നും ഉണ്ടാകാം അല്ലെ, അവന് കൊടുക്കണം
ആണ് ആദ്യം ഉണ്ടാവണത്.
ഓക്കെ, അതുപോലെ
അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട്.
ഓക്കെ, അങ്ങനെ ഉണ്ടായപ്പോഴെന്താ തോന്നിയേ?
അന്നൊക്കെ ഉണ്ടായപ്പോഴും അപ്പൊ ആ ധൈര്യമാണ് എനിക്ക് ശക്തി തരണത്. അവരാ പറഞ്ഞ ഓരോ വാക്കുകളുമാണ് നമുക്ക് ശക്തി പകരണത്.
ഓക്കെ,
അപ്പൊ നമുക്കൊന്ന് ജീവിച്ച് കാണിക്കണമെന്ന ശക്തി നമുക്ക് ഉണ്ടാവണത് അങ്ങനെയുള്ള കുത്തുവാക്കുകളിൽ നിന്നാണ്.
ഓക്കെ, ഒരു നിമിഷം നമുക്ക് നമ്മോടൊപ്പം നമ്മുടെ ഒരു ശ്രോതാവ് ജോയിൻ ചെയ്യുന്നു, നമുക്ക് മടങ്ങി വരാം. നമ്മുടെ സമൂഹത്തിൽ അതുപോലെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ഈ സമൂഹത്തിലെ
താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച്,
നമ്മൾ ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ല, ബന്ധപ്പെടുവാൻ നമുക്ക് കഴിയുന്നില്ല. സ്കൂളിൽ പോയാൽ പോലും സമൂഹത്തിൽ പോയാൽ പോലും പലപ്പോഴും നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ കുട്ടികൾ സുരക്ഷിതരല്ല എന്ന് പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം വായിച്ചൊരു ആർട്ടിക്കിൾ അനുസരിച്ച് ഇന്ത്യയിലെ പല 19 മെട്രോപൊളിറ്റൻ സിറ്റികളിലും പെൺകുട്ടികൾ സുരക്ഷിതരല്ല എന്നാണ് കേട്ടത്. ഇത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഡൽഹിയും മുംബൈയും ബാംഗ്ലൂരും ഒക്കെ 1, 2, 3 തലത്തിലിങ്ങനെ ഓരോ തലപ്പത്ത് നിൽക്കുകയാണ് സുരക്ഷിത സ്ത്രീ സുരക്ഷയല്ലാത്ത മെട്രോപൊളിറ്റൻ സിറ്റികളിൽ. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അവരെ സുരക്ഷിതമാക്കാൻ അല്ലെ അവരെ സുരക്ഷിതമാകാൻ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് അവരുടെ ഉത്തരവാദിത്വം? ആർക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം?
ആദ്യത്തെ ഉത്തരവാദിത്വം കുടുംബത്തിൽ നിന്ന് തുടങ്ങണം, പിന്നെ സ്കൂളുകൾ വഴി തുടങ്ങണം, പിന്നെ സമൂഹം, പിന്നെ ഭരണാധികാരികൾ.
ഓക്കെ, ആൺകുട്ടികളെ പോലെ പെൺകുട്ടികൾ കഴിവുള്ളവരല്ല എന്ന് ആണ് പൊതുവെ എന്ത് ചെയ്യുന്നത് പറയാറുണ്ട്. പക്ഷേ 10-ാം ക്ലാസ്സിലും 12-ാം ക്ലാസ്സിലും മറ്റ് ഡിഗ്രി കോഴ്സുകളിലും ഡോക്ടറേറ്റും ഒക്കെ നോക്കുമ്പോൾ അതിൽ കൂടുതലും സ്മാർട്ടായിട്ടുള്ള സമർത്ഥര 1-ാം റാങ്കും 2-ാം റാങ്കും ഒക്കെ കൂടുതലും നേടുന്ന പെൺകുട്ടികളാണ് അല്ലേ. ആൺകുട്ടികൾ അതിനോട് വരാറുണ്ടെങ്കിൽ പോലും ഷെയർ ചെയ്യാറുണ്ടെങ്കിൽ പോലും കൂടുതലും പെൺകുട്ടികളായിരിക്കും ഈ പഠിക്കാൻ ഭയങ്കര.
എല്ലാവരും പെൺകുട്ടികളെ എല്ലാവരും അടിച്ചമർത്തിയത് കൊണ്ടാണ് അങ്ങനെ എത്താൻ പാടില്ലാത്, ആൺകുട്ടികൾക്കുള്ളതാണ് ആൺകുട്ടികൾക്കുള്ളതാണെന്ന് എല്ലാവരും പറഞ്ഞു പറഞ്ഞിട്ടാണ് ഈ പെൺകുട്ടികൾ അതിനോട് യോജിക്കാതെ വരുന്നത്, എത്താതെ വരുന്നത്.
ഓക്കെ,
ആൺകുട്ടികളെ പോലെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ആൺകുട്ടികൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അത് ആൺകുട്ടികൾക്കുള്ള വകുപ്പാണ് എന്ന് പറഞ്ഞ് അടിച്ചമർത്തരുത് നമ്മള്.
പിന്നെ കുട്ടികൾ പറയാറുണ്ട് ഇപ്പം പെൺകുട്ടികൾ കുടുംബത്തിന്റെ ഒരു ഭാരമാണ് എന്ന് ആളുകൾ പറയാറുണ്ട്.
അതെ,
അത് അങ്ങനെ ഒരു, അത് കാരണം മുമ്പേ പറഞ്ഞതുപോലെ ഒരു സാമ്പത്തിക ബാധ്യതയായിരിക്കും എന്നാണ് ഒരു ധാരണ. പക്ഷേ അന്ന് അങ്ങനെ അല്ല എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴത്തെ പല പോസ്റ്റുകളിലും പല വീടുകളിലും ഏറ്റവും കൂടുതൽ വരുമാനം സ്ത്രീകൾക്കാണ്, അല്ലെങ്കിൽ അവർക്കാണ് ഭർത്താക്കന്മാരെക്കാളും കൂടുതൽ വരുമാനം കിട്ടുന്നതും, നഴ്സുമാരെ പോലുള്ള ആളുകൾ അവർക്കാണ് കൂടുതൽ ജോലി സാധ്യതകളിലോ വിദേശത്തെങ്ങും ഉള്ളതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്ന് നമ്മൾ പറയുന്ന പോലെ ഒരു പെൺകുട്ടി ആൺകുട്ടിയെ പോലെയുള്ള മൂല്യമില്ല അവർ എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം അല്ലെ, നാളുകളായിട്ട് നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെ. സമൂഹത്തിൽ ഏത് തൊഴിലിലും വിദ്യാഭ്യാസത്തിനും ആൺകുട്ടികൾക്കാണ് മുൻഗണന എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എങ്ങനെയാണ് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വിവേചനം തുടങ്ങിയത്? അത് എനിക്ക് തോന്നുന്നു 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു മനസ്സിൽ ആൺകുട്ടിയാണ് പെൺകുട്ടിയാണെന്നുള്ള ഒരു വിവേചനത്തോടൊന്നും അല്ലായിരിക്കും അവർ ആ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഇരിക്കുന്നത്. ക്ലാസ്സുകൾ വളരുന്തോറും അവർ വളർച്ച എത്തുന്നതോറും അവർക്ക് ഒരു എന്താ പറയുന്നത് മനസ്സിൽ. ഓക്കെ, അപ്പം എന്റെ
ആൺകുട്ടികളോട് മിണ്ടിയാൽ എന്തോ വലിയ തെറ്റാണ് എന്നൊക്കെ ധാരണയുണ്ട് അവർക്ക്. ആൺകുട്ടികൾ എന്തോ സംഭവമാണ്, പെൺകുട്ടികൾ വേറെ, ആൺകുട്ടികൾ വരണം, അങ്ങനെ സംഭവമാണെന്നല്ല നമ്മൾ ധരിപ്പിക്കേണ്ടത്. അവര് മിങ്കിള് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കണം. ചീത്ത പ്രവർത്തികൾ അല്ലാണ്ട് നമ്മളെ നല്ല പ്രവർത്തികൾ മിങ്കിള് ചെയ്ത് അവരെ ഒപ്പം നിർത്തിക്കൊണ്ട് സമൂഹമായാലും നിർത്തണം.
ഇന്ന് അതുപോലെ നമ്മളുടെ ഒരു പ്രധാന കാര്യം, ദേശീയ ബാലികാ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പം അവർ നേരിടുന്ന വളരെ വിവേചനങ്ങളുണ്ട്, അതെല്ലാം ഈ ദിനത്തിൽ ആളുകൾ പലരും പറയാറുണ്ട്. ഇപ്പം നമ്മൾ പറയുന്നത് പോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസം മെച്ചമാക്കുന്നു, അവരുടെ ജീവിതം വളരെ ഉറപ്പുള്ളതാക്കുന്നു. ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിക്കും ജീവിക്കാനുള്ള മെച്ചപ്പെട്ട ഒരു തുല്യത അവകാശമാണ് അവർക്കുള്ളത്. എന്നാൽ എന്തുകൊണ്ടോ ഇപ്പോഴും നമുക്ക് പെൺകുട്ടികളുടെ പറ്റി കേൾക്കുമ്പോൾ അവർക്ക് ഇപ്പോഴും ആ ഒരു ലിംഗ അസമത്വം ചെറുപ്രായത്തിലെ ഉണ്ടാകുന്നത് യാഥാർത്ഥ്യമല്ലേ? അപ്പം ഇന്ത്യ പോലുള്ള സ്ഥലത്ത് ഈ ശൈശവ വിവാഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു നമ്മുടെ സമൂഹത്തിൽ. നമ്മുടെ അതിനുള്ള നിയമങ്ങളുണ്ട്. ഇപ്പോൾ അവർക്ക് വിവാഹത്തിൻ്റെ ശൈശവ വിവാഹമൊക്കെ ഭയങ്കര ഒരു ഇന്ത്യയിൽ വളരെ പ്രശ്നം ഉണ്ടാക്കിയ സമയങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആളുകൾ 16 വയസ്സ് അല്ലെങ്കിൽ ആ ഒരു 18 വയസ്സ് കഴിഞ്ഞിട്ടാണ് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നതൊക്കെ. അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇതുപോലെ അവർക്ക് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു കഴിവും അതും
ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്.
അപ്പൊ ആളുകൾക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു, പെൺകുട്ടിയായിട്ട് പഠിക്കാൻ പറ്റത്തില്ലായിരുന്നു, അങ്ങനെയൊക്കെയുള്ള അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യാസം
ഒരുപാട് മാറ്റം വന്നു. പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടല്ലോ.
അപ്പം നേരത്തെ ആണെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 19 വർഷം 50-60 വർഷം മുമ്പൊക്കെ സ്കൂളിൽ ചേരുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കണക്ക് നോക്കിയാൽ അത് എനിക്ക് 100 പേര് ആൺകുട്ടികളാണെങ്കിൽ 42 പേരെ കുട്ടികളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് 100 ആൺകുട്ടികൾക്ക് 102 പെൺകുട്ടികളാണ് ഇന്നുള്ളത്. അപ്പം അങ്ങനെ ഓരോ സ്കൂളിൻ്റെ നോക്കുമ്പോൾ 100-ൽ 101 ഒക്കെ അങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ എന്ത് ചെയ്യുന്നു, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേപോലെ തന്നെ പഠിക്കുവാനുള്ള ആ അനുപാതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ സർക്കാരുകളും നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളുമൊക്കെ ഈ ആൺ പെൺ വേർതിരിവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഏറ്റവും ദുഃഖത്തോടെ ഒരു കണക്ക് ഇങ്ങനെയാണ് പറയുന്നത്, അതിൻ്റെ യാഥാർത്ഥ്യത്തെപ്പറ്റി നമുക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പെൺ ഭ്രൂണഹത്യ നടക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. എപ്പോഴും ഒരു ദിവസം 2000 ഈ ഭ്രൂണഹത്യകൾ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്നാണ് കണക്ക്. വർഷങ്ങളായി ഇതിനെതിരെ ഒരു ശ്രമങ്ങൾ, ഇതിനെതിരെ പോരാടുന്ന ഒത്തിരി സംഘടനകളുണ്ട്, ഒത്തിരി ആളുകളുണ്ട്. എന്നാൽ ഓരോ ദിവസവും നമ്മൾ മനസ്സിലാക്കുന്ന കണക്കുകൾ ഇതിന് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതാണ്. ഇതെന്താണ്, ഇതിനെ പെൺഭ്രൂണഹത്യ ഇല്ലാതാക്കുവാൻ അതാണ് കൂടുതലും ഒരു കാരണമായി കാണുന്നത്. അങ്ങനെ ഇല്ലാതാക്കുവാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എന്താണ് ഈ ദേശീയ ദിനത്തിൽ വനിതാ ബാലികാ ദിനത്തോടനുബന്ധിച്ച് പറയാനുള്ളത്?
അതിനെ കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ അറിയില്ല.
അല്ല, എന്താണ് ഒരു ആഗ്രഹം മനസ്സിൽ, എങ്ങനെയാണ് ആളുകൾ അതിനെ കാണേണ്ടത് ആ ഒരു സമൂഹത്തിൽ?
അത് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാനുള്ള മാർഗം ഇല്ലാതെയാക്കണം. പണ്ടങ്ങനെ ചെയ്തിരുന്നില്ലല്ലോ, കുട്ടി പെണ്ണാണോ എന്ന് അറിഞ്ഞിരുന്നില്ലല്ലോ പ്രസവം വരെ.
അല്ല, ഇന്ത്യയിൽ അല്ലാത്ത മറ്റ് രാജ്യങ്ങളിൽ അത് പ്രസവത്തിന് മുമ്പ് തന്നെ ആണാണോ പെണ്ണാണോ എന്ന് അറിയാനുള്ള സാധ്യതയുണ്ട്. അവിടെ ആരും ആരെയും കൊല്ലുന്നില്ലല്ലോ, അതാണായാലും പെണ്ണായാലും അവർ വളർത്തുകയല്ലേ ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ കണ്ടെത്തിയാൽ അതിനെ ഇല്ലാതെയാക്കുക എന്നുള്ളൊരു പ്രവണത, അത് വെറും അതൊരു എന്താ പറയുന്നത്, സമൂഹത്തിൽ നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നാം ഓർക്കുമ്പോൾ നമ്മുടെ ജെൻഡർ ഗ്യാപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറഞ്ഞു വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സമൂഹത്തിൽ സ്ത്രീയെ മാറ്റി നിർത്തി ഒത്തിരി, എന്നാൽ നമ്മുടെ പുതിയ ഭരണഘടന അനുസരിച്ച് പല കാര്യങ്ങളും നോക്കുമ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകുന്നതാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്കിലും ഈ ഒരു ദിനത്തിൽ എന്താണ് ശരിക്കും ഓർക്കുന്നത് ബാല്യകാലത്തെ പറ്റി, അല്ലെങ്കിൽ നഷ്ടമായിപ്പോയ ബാല്യമാണോ അതോ ജീവിതത്തിൽ ഓർത്തെടുക്കാൻ കഴിയുന്ന ബാല്യം എങ്ങനെയുള്ളതായിരുന്നു?
നഷ്ടമായിട്ടുമായ ബാല്യം വളരെ സങ്കടകരമാണ്. ആ ബാല്യം തിരിച്ചു വന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ ബാല്യമാണ് സുഖമായ കാലം. നഷ്ടപ്പെട്ടുപോയ ബാല്യം, പട്ടിണിയും ദാരിദ്ര്യം ദുഃഖവും ഉണ്ടെങ്കിലും സന്തോഷകരമായിരുന്നു ആ ബാല്യം.
ഓക്കെ, ജീവിതത്തിൽ
ബാല്യം തിരിച്ചു വരില്ലല്ലോ ഇനി, പക്ഷെ തിരിച്ചു വന്നാൽ ഒന്നും കൂടി ബാലികയാകുമായിരുന്നു.
ഓക്കെ, ആക്ച്വലി ആ വാക്കുകളുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളുണ്ട്. എന്നാൽ ഇന്നത്തെ ഇന്നത്തെ ബാല്യത്തിലുള്ള ആളുകൾ, അവരെ നമുക്ക് നമ്മുടെ ബാല്യം തിരിച്ചു വരുന്നില്ലെങ്കിലും ഇന്നത്തെ ബാല്യകാലം ആഘോഷിക്കുന്ന ആളുകൾക്ക് നമ്മൾ സന്തോഷമായി തീരാൻ കഴിയത്തില്ല. അതിനെന്താണ് സമൂഹം ചെയ്യേണ്ടത്?
പണ്ടത്തെ ബാല്യത്തിലുള്ള കുട്ടികളുടെ മനസ്സും അല്ല ഇപ്പോൾ. അന്നത്തെ ബാല്യത്തിലുള്ള കുട്ടികൾ ശൈശവം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു മനസ്സും ചിന്തയാണ്. ഇപ്പോൾ ഉള്ള ബാല്യകാലത്തിലെ കുട്ടികൾക്ക് ഉയർന്ന ചിന്തയാണ്, ഉയർന്ന ചിന്തയാണ്, പ്രവൃത്തിയിലും എല്ലാം പണ്ടത്തെ ആൾക്കാരെ പണ്ടത്തെ കുട്ടികളെ കഴിഞ്ഞും ഒരു എന്താ പറയാ,
നമ്മളന്ന്
കുഞ്ഞായിരിക്കുമ്പോഴുള്ള രീതിയിലല്ല ഇപ്പോഴത്തെ മക്കള് പ്രവർത്തിക്കുന്നതും ചെയ്യണതും ഒന്നും.
ഓക്കെ, അവരുടെ ജീവിതത്തിൽ അവർ കൂടുതൽ അഡ്വാൻസ് ആയിട്ടുള്ള പല കാര്യങ്ങളും ടെക്നോളജി കാര്യങ്ങളൊക്കെ അവർക്ക് വന്നതുകൊണ്ട് നമ്മളെക്കാട്ടിലും എപ്പോഴും ഒരു 15 വയസ്സ് ഒരു 2-3 തലമുറ പോലെ നമ്മൾ ഉപയോഗിച്ചിരുന്ന പല കാര്യങ്ങളും നമുക്ക് അറിയാൻ വയ്യാത്ത പല കാര്യങ്ങളുമാണ് ഇന്നത്തെ തലമുറ പറയുന്നത് അറിയുന്നത്. ഓക്കെ ഓക്കെ, അങ്ങനെയെങ്കിൽ ഇന്നത്തെ
നമ്മുടെ ബാല്യം അവരുടെ ബാല്യം താരതമ്യം ചെയ്യുമ്പോൾ ഇവർക്ക് ബാല്യമാണെന്ന് അറിയും. ബാല്യമില്ല ഇപ്പോ. പണ്ടത്തെ കുട്ടികളുടെ ബാല്യം ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല. അവർ ചെറിയ കുട്ടികളാണെങ്കിലും അവർക്ക് മുതിർന്നവരെ പോലെയാണ് അവർ ചിന്തിക്കുന്നത്.
ഇന്ന് നമുക്ക് നമ്മുടെ ഈ പ്രത്യേക ബാലികാദിനത്തിൽ, ദേശീയ ബാലികാദിനത്തിൽ, നമ്മുടെ പെൺകുട്ടികൾ ലിംഗസമത്വവും അതുപോലെ തന്നെ ആരോഗ്യകരമായ ചുറ്റുപാടും സുരക്ഷിതത്വവും ഒക്കെ നൽകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതിനുള്ള ആദ്യത്തെ ചുവടുവെപ്പ് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ ആയിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഇന്നത്തെ ദേശീയ ബാലികാദിനത്തിലെ എല്ലാ ആശംസകൾ ഞങ്ങൾ അറിയിക്കുന്നു. ഫീബ ഓൺലൈൻ്റെ പേരിൽ ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന 9880221957 എന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാൻ info@fiba.online.org എന്ന ഇമെയിൽ ഐഡിയും ഉപയോഗിക്കുക. ഇന്ന് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്ത് ഞങ്ങളുടെ പ്രിയ റേഡിയോ സുഹൃത്തിനോടുള്ള പ്രത്യേക നന്ദി. താങ്ക് യു സോ മച്ച്.
നിങ്ങൾക്കും നന്ദി ഞങ്ങളെ പങ്കെടുപ്പിച്ചതിന്.